الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മെ നിയോഗിച്ചു, നമ്മെ സൃഷ്ടിച്ചു. ആ ജോലി നിർവഹിക്കാൻ നമുക്ക് ഒരു സമയം നിർണയിച്ചു. അപ്പൊ സമയം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തീകരിക്കാനുള്ള വേറൊരു സൃഷ്ടിയാണ് സമയം എന്നുള്ളത്. പരലോകത്തെത്തുമ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമയത്തിന്റെ കണക്ക് ഉണ്ടാവില്ല. കാരണം സമയം നമ്മൾ കണക്കൂട്ടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സൂര്യൻ ഉദിക്കുന്നതിന്റെയും അസ്തമിക്കുന്നതിന്റെയും എല്ലാ അടിസ്ഥാനത്തിലാണ്. പരലോകത്തെത്തിയാൽ സൂര്യന്റെ സ്ഥിതി വേറെയാണ്, സ്വർഗത്തിലെത്തിയാൽ രാത്രിയില്ല, സമയം എന്നുള്ള ആ ഒരു ഇന്ന് നമ്മൾ കണക്കൂട്ടുന്ന രീതി തന്നെ ഇല്ല. ഇവിടെ നാം ഇന്ന് വായിക്കുന്നത് ഇബ്നുൽ ജൗസി റഹ്മഹുള്ള എഴുതിയ, അദ്ദേഹം എഴുതിയതാണെന്ന് ചേർത്തപ്പെടുന്ന ഉലമാക്കൾ ചേർത്ത് പറയുന്ന ഒരു ചെറിയ റിസാല, തൻബീഹു നഈമുൽ ഖംർ അലാ മവാസിമുൽ ഉമർ. ആയുസിന്റെ ഘട്ടങ്ങളെ കുറിച്ച് അശ്രദ്ധയായിട്ടുള്ള അല്ലെങ്കിൽ അശ്രദ്ധനായിട്ടുള്ള ഒരുത്തിനുള്ള ഒരു അറിയിപ്പ്, ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള ഒരു ചെറിയ റിസാല. നമുക്ക് വളരെ ചെറുത് എന്നാൽ നമുക്ക് ഒരുപാടധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹ്മഹുള്ള ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, ഹിജ്റ 597 മരണപ്പെട്ട വലിയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഹദീസിൽ ഇൽമുള്ള മൗദൂആയ ഹദീസുകളെ ക്രോഡീകരിച്ച് മൗദൂആത്ത് എന്നൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഹംബലി ഫിഖ്ഹിൽ ഫഖീഹാണ്. അതുപോലെ ഒരു പ്രത്യേക ഫന്നില്ലാതെ എല്ലാ മേഖലയിലും ധാരാളമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ നല്ല വായുവാണ്, നന്നായി പ്രസംഗിക്കുന്ന, ആളുകൾക്ക് ദർശെടുക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹത്തിന്റെ ദർസുകളിൽ 300-ഓളം നസാറാക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ പാപങ്ങൾ വിട്ട് തൗബ ചെയ്ത് മടങ്ങാറുണ്ട്. അദ്ദേഹത്തിന്റെ ദർസിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അദ്ദേഹം അത്രയും നല്ലൊരു വായുവായിരുന്നു. ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയുന്നത് കാണാം അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ 1000-ഓളം കിതാബുകൾ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയാണ് അദ്ദേഹത്തിന്റെ 1000-ഓളം കിതാബുകൾ എണ്ണി തിട്ടപ്പെട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷവും പിന്നെയും ഞാൻ അദ്ദേഹത്തിന്റെ കിതാബുകൾ കണ്ടിട്ടുണ്ട്. അത്രത്തോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളതാണ്. ഇമാം ദഹബി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ സിയറിൽ ഇബ്നു ജൗസി റഹ്മഹുള്ളയെ പറ്റി പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് മുൻപോ ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. അത്രയധികം ഇൽമിയായിട്ടും കിതാബുകളും തിബിലും അതുപോലെ ഒരുപാട് തസ്കിയത്ത്, അദ്ദേഹത്തിന്റെ തൽബീസ് ഇബ്ലീസ് പിഴച്ച ആളുകൾ, അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയത് കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം ഈ ഒരു ഗ്രന്ഥം, ഈ ഒരു ചെറിയ റിസാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ പേര് പറഞ്ഞതുപോലെ തന്നെ, ഒരു ആയുസിന്റെ ഘട്ടങ്ങളെ കുറിച്ച് അശ്രദ്ധനായിട്ടുള്ള ആൾക്കുള്ള ഒരു അറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് എഴുതിയതാണ്. ഈ കിതാബിൽ അദ്ദേഹം മവാസിമുൽ ഉമർ, ഒരുത്തന്റെ ആയുസിന്റെ ഘട്ടങ്ങളെ 5 തിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മിൻ വഖ്തുൽ വിലാദത്തി ഇല ജമാനിൽ ബുലൂഗ്, ഒരുത്തന്റെ ജനനം മുതൽ അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ. അത് ഏകദേശം ഒരു 15 വരെ, ഒരാൾ ജനിച്ചത് മുതൽ 15 വരെയുള്ള ഒന്നാമത്തെ ഘട്ടം. വസാനി മിൻ ജമാനി ബുലൂഗി ഇല നിഹായത്തി ശബാബി, അവൻ പ്രായപൂർത്തിയായത് മുതൽ അവന്റെ യുവത്വം അവസാനിക്കുന്ന ഘട്ടം. അത് ശൈഖ് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത് 35 വരെ. വസാലിസ് മൂന്നാമത്തേത് മിൻ ദാലിക ജമാൻ ഇല തമാമി 50 സന, ആ 35 മുതൽ, ആ ഒരു പ്രായം മുതൽ 50 വരെയുള്ളത്, അത് അൽ കുഹൂല, മധ്യവയസ്കൻ എന്ന് പറയുന്ന അവസ്ഥ. നാലാമത്തേത് മിൻ ബഅദിൽ 50 ഇല തമാമി 70, 50-ാമത്തെ വയസ്സ് മുതൽ 70 വരെയുള്ള ഒരു ഘട്ടം, ഷെയ്ഖൂഹ, വയസ്സൻ എന്നുള്ള ഘട്ടം. അഞ്ചാമത്തേത് മാ ബഅദ സബഈൻ, 70 വയസ്സിന് ശേഷമുള്ളത്, വയോവൃദ്ധൻ എന്നെല്ലാം പറയുന്ന ആ ഘട്ടം. ഈ അഞ്ച് ഘട്ടങ്ങളായിട്ട് ഷെയ്ഖ് ഒരു മനുഷ്യന്റെ ആയുസ്സിനെ തിരിച്ചിരിക്കുകയാണ്. ഇവിടെ നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം സമയത്തിന്റെ പ്രാധാന്യമാണ്. സമയമാണല്ലോ ഇത് വേർതിരിക്കുന്നത്. മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമയമാണ്. സമയം ഓരോ ദിവസവും ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, നമ്മെ ഏൽപ്പിച്ച ജോലി ചെയ്യാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ മരണത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് വളരെ വിലപ്പെട്ട കാര്യമാണത്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ തവണ സമയത്തെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നത്, വൽ ഫജ്ർ വൽ ദുഹ വൽ ലൈലി ഇദാ യഖ്ഷ വൽ നഹാരി ഇദാ തജല്ല, അങ്ങനെ തുടങ്ങി ഒരുപാട്. ഇതെല്ലാം സമയമാണ്. വൽ ആസിർ, കാലം തന്നെയാണെന്ന് സത്യമെന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യൻ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ സമയം ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ സമയത്തിനെ ഈ അഞ്ച് ഘട്ടങ്ങളായി തിരിച്ചിട്ട് ഈ അഞ്ച് ഘട്ടങ്ങളിൽ എന്താണ് ഒരുത്തൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഷെയ്ഖ് ചെറിയ രീതിയിൽ പറയാണ്. ഇതിൽ ഒന്നാമത്തെ ഘട്ടം ബാബുൽ ഔവൽ, ഒന്നാമത്തെ ബാബ് ഫീ ദിക്രി മൗസിമുൽ ഔവൽ, ഒന്നാമത്തെ ഘട്ടം പറയുകയാണ്. അതേത് ഘട്ടമാണ്? ജനനം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള 15 വയസ്സ് വരെയുള്ള ഘട്ടം. ഈ ഷെയ്ഖ് ഈ പ്രായത്തിൽ പറയുന്നത്, ഈ പ്രായത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്. ഈ പ്രായത്തിൽ ഒരു മനുഷ്യന്റെ മേലെയുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്. കാരണം അവരാണ് ആ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ ദീപ് അനുസരണ അദബ് പഠിപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ പല കാര്യങ്ങളും കൊടുക്കേണ്ടത്. ഉലമാക്കൾ പറയുന്ന ഒരു വാക്ക് കാണാം, ഫഇന്ന തഅലീമ ഫിസ്സിഗർ കന്നഖ്ശ് അലൽ ഹജർ, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. കല്ലിൽ കൊത്തിവെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതവിടെ അതുപോലെ നിൽക്കും. അതുപോലെയാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് ഷെയ്ഖ് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് ഷെയ്ഖ് കൊടുക്കുകയാണ്, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അല്ലിമൂഹും വഅദ്ദിബൂഹും, അവരെ ഇൽമ് പഠിപ്പിക്കുക, അവരെ അദബ് പഠിപ്പിക്കുക. അപ്പൊ ഈ ഒന്നാമത്തെ ഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. അവരെ തൊഹാറത്ത്, ശുദ്ധി എന്താണ്, വുളു, അതുപോലെ സ്വല, നമസ്കാരം, അതുപോലെ അതിനേക്കാൾ പ്രധാനമായ അഖീദ, ഖുർആൻ ഹിഫ്ളാക്കുന്നത്, ഹദീസുകൾ കേൾപ്പിക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവരവിടെ പഠിപ്പിക്കണം. ചെറിയ കുട്ടികളെ 1 മുതൽ 15 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ അതുപോലെ നല്ല സ്വഭാവങ്ങൾ അവരെ പഠിപ്പിക്കണം, നല്ല കൂട്ടുകൂടുന്ന പഠിപ്പിക്കണം. കാരണം ഈ കാലം എന്ന് പറയുന്നത് ഫഇന്നഹു മൗസിമുസ്സർ, ഒരു വിത്ത് വിതക്കുന്ന കാലമാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എന്താകണം, അവന്റെ സ്വഭാവം എന്തായിരിക്കണം എന്നുള്ളതിൽ വിത്ത് വിതക്കുന്ന ഒരു കാലമാണ്. ഷെയ്ഖ് എന്നിട്ട് കൊടുക്കുന്ന ഒരു സംഭവം, അബ്ദുൽ മലിക് ബിൻ മർവാൻ ഇസ്ലാമിക ഭരണത്തിൽ ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു, അൽ വലീദ്. വളരെ ഇഷ്ടമായിരുന്നു മകനെ, വലീദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വലായ ഉമുർഹു ബിൽ അദബ് ഫഖറജ ലഹാനൻ, അങ്ങനെ മകനെ വലിയ അദബൊന്നും പഠിപ്പിക്കൂല, ഒന്നും കൽപ്പിക്കൂല, ഇഷ്ടം കൊണ്ട്, മകനോടുള്ള ഇഷ്ടം കൊണ്ട് ഒന്നും പ്രത്യേകിച്ച് കൽപ്പിക്കൊന്നുമില്ല. അങ്ങനെ അവൻ പിന്നെ വഴി തെറ്റിപ്പോയപ്പോ ഉപ്പയായ അബ്ദുൽ മലിക് ബിൻ മർവാൻ പറയാണ്, ഹുബ്ബുന ബിൽ വലീദ്, നമ്മുടെ വലീദിനോടുള്ള നമ്മുടെ ഹുബ്ബ് അവന് ദോഷം ചെയ്തിരിക്കുന്നു, അവനത് ദോഷം ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ മക്കളുടെ വിഷയത്തിൽ കുട്ടികളുടെ മേലെ ചില കാര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമ്മൾ അവരെ ആ പ്രായത്തിൽ ആ ബുദ്ധിമുട്ടി തന്നെ പഠിപ്പിക്കണം, അതല്ലെങ്കിൽ അവർ ഭാവിയിൽ അവർക്ക് ദോഷം ചെയ്യും. ഇബ്നു ജൗസി റഹ്മഹുള്ള തന്നെ അദ്ദേഹത്തിന്റെ വേറെ ഗ്രന്ഥത്തിൽ നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കാം, മക്കളെ വളർത്തുമ്പോ കുറച്ച് ഭക്ഷണം കഴിച്ച് ശീലിപ്പിച്ച് വളർത്തണം, അതുപോലെ കുറച്ച് ഉറങ്ങി ശീലിപ്പിച്ച് വളർത്തണം. നമ്മൾ മക്കളോടുള്ള സ്നേഹം കാണിക്കുന്നത് വയറ് നിറയെ ഭക്ഷണം കൊടുത്തിട്ടും എത്ര തവണ എത്ര സമയമാണെങ്കിലും ഉറക്കിയിട്ടെല്ലാം, അത് തെറ്റാണ്. അത് അവരോട് ചെയ്യുന്ന ശരിക്കും ദുൽമാണ്. കാരണം അമിത ഭക്ഷണം എന്നുള്ളത് വളരെ ദോഷം ചെയ്യും, അവരുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും, അവരുടെ ശരീരത്തിന് ദോഷം ചെയ്യും, അതുപോലെ തന്നെ അവരുടെ ദീനിന് ദോഷം ചെയ്യും. അതുപോലെ തന്നെ അമിതമായ ഉറക്കം അതും അവരുടെ ആരോഗ്യത്തിനും ദീനിനും ദോഷം ചെയ്യുന്നതാണ്. ഇത് ശീലിച്ച് വളർന്നാൽ അവരതുപോലെയാണ് വളരുക. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാം എന്താണ് സ്നേഹം എന്ന് മക്കളോടുള്ളത് ശരിക്കും മനസ്സിലാക്കണം. അപ്പോ വ്യക്തമായ അദബ് കൊടുത്തിട്ടും എല്ലാം വളർത്തണം എന്നുള്ളത് ഷെയ്ഖ് പറയാണ്. അതുപോലെ തന്നെ അവരുടെ ദിഹൻ, അവരുടെ ബുദ്ധി, ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടികളുടെ ബുദ്ധിയെ ഏറ്റവും നല്ല രീതിയിൽ ഉള്ളതായിട്ട് വളർത്തണം, ഉൾക്കാഴ്ചയുള്ളവരായിട്ട് നല്ല ചിന്തിക്കാൻ കഴിവുള്ളവരായിട്ട് വളർത്തുന്ന അവസ്ഥ ഉണ്ടാവണം എന്ന് ശേഖ് കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തുൽ അംബിയായിൽ, വലഖദ് ആതൈന ഇബ്രാഹിമ റുഷ്ദ മിൻ ഖബൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വളരെ മുൻപ് തന്നെ നേരായ മാർഗം നാം നൽകി എന്നുള്ളത്. ഇവിടെ ശേഖ് പറയുന്നത് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞല്ലോ ആകാശ ലോകത്ത് നക്ഷത്രങ്ങൾ കാണിച്ച് ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് എന്റെ റബ്ബ് എന്നുള്ള ആ സംഭവം പറയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രായം 3 വയസ്സാണ്. 3 വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് പറയുന്നത് എന്ന് തഫ്സീറുകളിൽ കാണാമെന്ന് ഷെയ്ഖ് പറയുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രായത്തിലാണ് പറയുന്നത് വജ്ജഹത്തു വജീഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് എന്റെ വജീഹിനെ ഞാൻ തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിയുള്ളവരായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ കുട്ടികളെ വളർത്തണം. ഇന്ന് കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് കാലത്ത് നമ്മൾ കുട്ടികൾക്കെല്ലാം അവർക്ക് അന്വേഷിക്കാനോ തിരയാനോ ഉള്ള സമയം കൊടുക്കുന്നില്ല, എല്ലാം അവരെ മുമ്പിലെത്തുകയാണ്. എന്ത് എൽമും ഇപ്പൊ മൊബൈലിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എൽമ അവർക്ക് തേടാനോ അവർക്കൊന്ന് ചിന്തിക്കാനോ ഉള്ള സമയമില്ല. അവർ ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ്, അവർക്കുള്ള ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവരോട് ചോദിക്കണം, അവരെന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഉടനെ പറഞ്ഞു കൊടുക്കില്ല, എന്നാലും എന്തായിരിക്കും അങ്ങനെ, അപ്പൊ ഈ മഴ പെയ്യുന്ന എങ്ങനെ, എന്നാലും എന്തായിരിക്കും അങ്ങനെ, അതിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ബന്ധിപ്പിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവരുടെ ബുദ്ധി വളരുന്നതാണ്. എന്നിട്ട് ഷെയ്ഖ് ഒരു അസർ കൊടുക്കുന്നുണ്ട്, ഞാൻ ഈ കിതാബിലുള്ളത് അങ്ങനെ പറയാണ്, പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്, നമുക്ക് സഹിയാണെന്ന് വിശ്വസിക്കാം, ഇതിന്റെ തഹ്രീജ് കാണുന്നത് പിന്നെ ശരിയാണെന്നുള്ളതാണ്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ നടന്നു പോവാണ്, അമീറുൽ മുഅ്മിനീനാണ്. അപ്പോ ഒരു കൂട്ടം കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, ആ കുട്ടികൾ കളിക്കുന്നതിൽ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു നടന്നുപോയി. ആ സമയത്ത് കുട്ടികളെല്ലാം പേടിച്ചിട്ട് എന്തായി, ഓടിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്താണ്, സ്വാഭാവികമായിട്ട് അമീറുൽ മുഅ്മിനീനെ പേടി ഉണ്ടാവും. ആ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല, അവിടുന്ന് ഓടിപ്പോയില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, മാ ലക ലം തബ്റഹ്, നീ എന്തുകൊണ്ടാണ് ഓടിപ്പോകാതിരുന്നത്, നീ എന്താണ് ഓടിപ്പോയിരുന്നത്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, മാ തരീഖ ലീഖതുൻ വഅസ്ഹഹ ലക വലാ ലീ ദംബുൻ ഫഅഖാഫു, വഴി നിങ്ങൾക്ക് പോകാൻ മാത്രം സ്ഥലമില്ലാതെ വഴി ഞെരുങ്ങിയതല്ല, വഴിയിൽ സ്ഥലമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ പേടിക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കുട്ടിയുടെ ചിന്തയാണ് പറയുന്നത്, നിങ്ങളെ നിങ്ങൾക്ക് പോകാനുള്ള വഴി അവിടെ ഉണ്ട്, വഴി വഴിക്ക് കുറവൊന്നുമില്ല, പിന്നെ നിങ്ങളെ പേടിച്ചോടാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ കുട്ടികളുടെ ബുദ്ധിയെയും അവരുടെ ചിന്തയെയും ഉള്ള ആ ഒരു അളവ്, കുട്ടികളുടെ ചിന്ത വളർത്തേണ്ടതിന് ശേഷം ഓരോ ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ്. ഒരു ഒരു ദിവസം ഒരു ഖലീഫ പിന്നെ തന്റെ മന്ത്രിയുടെ മകൻ മകന്റെ വീട്ടിലേക്ക് മന്ത്രിയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ മകന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അയ്യുമാ അഹ്സനു ധാരണ, പിന്നെ അഹ്സനു ധാരണ ഉദാരിക്കും, ഏതാണ് ഏറ്റവും നല്ല വീട്, ഞങ്ങളുടേതാണോ നിങ്ങളുടേതാണോ. ഒരു ഖലീഫ എന്ന് ചോദിക്കുകയാണ്, ഞങ്ങളുടെ രാജകൊട്ടാരമാണോ നിങ്ങളുടെ വീടാണോ ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ദാറുന, ഞങ്ങളുടെ വീടാണ് എന്ന് പറഞ്ഞു. ലിമ, അപ്പൊ ചോദിച്ചു എന്തുകൊണ്ടാണ്, പറഞ്ഞു ലി അന്നക ഫീഹ, നിങ്ങൾ ഇതിലുണ്ട്, നിങ്ങൾ ഈ വീട്ടിലുണ്ട്. അതായത് ആ ഒരു കുട്ടിയുടെ ചിന്തയെയും കഴിവിനെയും പറ്റി പറയുന്ന ഓരോ കാര്യങ്ങളാണ്. എന്നിട്ട് ചില കുട്ടികളെ കാണാം, ഷെയ്ഖ് പറയാണ്, ചില കുട്ടികൾ അവർ മറ്റുള്ള കുട്ടികളോടൊപ്പം കളിക്കും, കളിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോ നമ്മൾക്ക് നാട്ടിലൊക്കെ നടക്കണ പോലെ ടീമായിട്ടൊക്കെ കളിക്കുമല്ലോ. അപ്പൊ ഹിമ്മത്തുൽ ആലിയ, ഉന്നതമായ ഹിമ്മത്തുള്ള ചിന്തയുള്ള കുട്ടികൾ ചോദിക്കുന്നത്, മൻ യക്കൂനു മഈ, എന്റെ കൂടെ ആരാ ഉള്ളത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ ടീമിൽ ആരാ ഉള്ളത്. ഹിമ്മത്ത് കുറഞ്ഞ ആളുകൾ എന്താ ചോദിക്കുക, മാമൻ അക്കൂൻ, ഞാൻ ആരുടെ ഒപ്പാണ് ആവേണ്ടത്. രണ്ടു വ്യത്യാസം നോക്ക്, ഒരു കുട്ടി ചോദിക്കുന്നത് എന്റെ കൂടെ ആരാണുള്ളത്, അവനാണ് പറയുന്നത് എന്റെ ടീമിൽ ആരാണുള്ളത്. വേറൊരുത്തൻ ഹിമ്മത്ത് കുറഞ്ഞൊരുത്തൻ എന്താ ചോദിക്കുക, ഞാൻ ആരുടെ ടീമിലാണ്. അപ്പൊ കുട്ടികളെ വളർത്തുമ്പോ ഷെയ്ഖ് ഇതുകൊണ്ട് പറയുന്ന എന്താണ്, നല്ല ഹിമ്മത്തുള്ള നല്ല ചിന്തയുള്ള മക്കളായിട്ട് കുട്ടികളെ വളർത്തണം. ഈ വിഷയത്തിൽ തന്നെ കുട്ടികൾ വലുതാവുമ്പോൾ മാതാപിതാക്കളോടുള്ള കടമയായിട്ട് പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം, കുട്ടികളെ പ്രായമായി കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതാണ്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അത് മാതാപിതാക്കളുടെ മേലുള്ള കടമയാണ്. ഒരു ഷെയ്ഖ് പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മകനുണ്ടായിട്ട് ആ മകനെ അല്ലെങ്കിൽ മകളെയോ അകൃത്യമായ സമയത്ത് വിവാഹം കഴിപ്പിച്ചിട്ടില്ല എങ്കിൽ, അവളെന്തെങ്കിലും തെറ്റിൽ പോകുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കാണ് ആ കുറ്റം. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു തെറ്റിൽ പോയാൽ വാപ്പാക്കും, അതുപോലെ അവനും രണ്ടുപേർക്കും ആ കുറ്റമുണ്ടാകും എന്നുള്ള നിലക്കാണ് ഷെയ്ഖ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുത്തനെ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ മകളെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കൾ ഉത്തരവാദിത്തമാണ് എന്ന് ഷെയ്ഖ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ഇബ്നു തൈമിയ റഹിമഹുള്ള പോലെ അഹ്മദ് അംബലിനെ പോലെ, ഇബ്നു തൈമിയ വിവാഹം കഴിച്ചിട്ടില്ല, ഷെയ്ഖ് പറയുന്നത് അഹ്മദ് അംബലിനെ പോലെ 40-ാം വയസ്സിലാണ് അഹ്മദ് അംബലി വിവാഹം കഴിക്കുന്നത്, ഇൽമിൽ മുഴുകിക്കൊണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവും, ദീന് പഠിക്കാൻ അതിയായ താല്പര്യം, അവർക്ക് വിവാഹത്തിനോട് ചിലപ്പോൾ ആവശ്യം ഉണ്ടാകില്ല. അങ്ങനെയുള്ളവരെ ആ രീതിയിലും വിടണം. വിവാഹം ആവശ്യമുള്ളവരെ വിവാഹം കഴിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം പറയാണ്, നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു കുട്ടികളുള്ളത്, രണ്ടാമത്തേത് അൽ മൗസിമുസ്ഥാനി, രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ 15 മുതൽ 35 വയസ്സ് വരെ ഉള്ള ആ ഷബാബത്ത്, യുവത്വം എന്ന് പറയുന്ന ആ കാര്യം. അതിൽ ഒന്നാമത്തെ ഫസ്ല് മൗസിമുസിയാനത്തിൻ നഫ്സി വ ജിഹാദുൽ ഹവാ, ഒരുത്തന്റെ നഫ്സിനെ യഥാർത്ഥ രൂപത്തിൽ കെട്ടിപ്പടുക്കേണ്ടതും അതുപോലെ അവന്റെ ഹവയോട് ജിഹാദ് ചെയ്യേണ്ട പ്രായവുമാണ് 15 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായം. ഈ കാലത്തിലാണ് യുവത്വത്തിന്റെ തുടക്കമാണിത്, ബുലൂഖിൽ യുവത്വത്തം തുടക്കി 35-ൽ ഏകദേശം അതിന്റെ അവസാനമാവും. ഈ പ്രായത്തിലാണ് ഏറ്റവും അധികം ഒരുത്തൻ തന്റെ നഫ്സിനോട് ജിഹാദ് ചെയ്യേണ്ടി വരുന്നതും ഹവയോട് ജിഹാദ് ചെയ്യേണ്ടി വരുന്നതും ഷെയ്ത്താനോട് ജിഹാദ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രായമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അള്ളാഹുവിലേക്ക് ഒരുത്തൻ അടുത്താൽ അതാണ് ഏറ്റവും നല്ല അടുപ്പവും. കാരണം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കാൻ ഷഹവത്തുകൾ ഉള്ളൊരു പ്രായമാണത്. ഒരു വൃദ്ധനായ ആൾക്ക് അള്ളാഹുക്ക് വേണ്ടി ഒഴിവാക്കാൻ എന്ത് ഷഹവത്ത ഉണ്ടാവുക? അപ്പൊ ഈ പ്രായത്തിൽ അത് ഒഴിവാക്കിയാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വളരെ ഉന്നതമായ സ്ഥാനമാണ്. നമുക്ക് നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ ഹദീസ് നമുക്ക് കാണാം, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്ന യുവാവ്, ഒരു സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന യുവാവ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും നല്ല പ്രായമാണ് ഈ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രായത്തിൽ എന്ത് വേണം? നല്ല ക്ഷമയും നല്ല ദീനുമായി നല്ല ബന്ധവും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്റെ ശരീരത്തെ വളർത്തിയെടുക്കാൻ, നഫ്സിനെ വളർത്തിയെടുക്കാൻ, ഇച്ഛയെ എതിർക്കാൻ സാധിച്ചാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയാ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയതുപോലെ ആ സ്ഥാനം ഒരാൾക്കും ഉണ്ടാകുമെന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുക്കേണ്ട പ്രായമാണ്. ഇതിൽ രണ്ടാമത്തെ ഫസ്ലിൽ ഷെയ്ഖ് പറയുന്നത്, ഒരുത്തൻ ഇൽമ് നേടേണ്ട അല്ലെങ്കിൽ ഇൽമിനോട് അതിയായ താല്പര്യം കാണിക്കേണ്ട ഒരു പ്രായമാണ് ഈ പ്രായം എന്ന് പറഞ്ഞാൽ 15 മുതൽ 35 വയസ്സ് വരെയുള്ള ഘട്ടത്തിലാണ് അവൻ ഏറ്റവും അധികം നല്ല രീതിയിൽ അവൻ ഇൽമ് നേടേണ്ടതും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും. കാരണം അവൻ ഗൗരവമായി ചിന്തിക്കണം അവൻ ഓരോ കാര്യങ്ങളും. കാരണം 15 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിശ്വാസം അധികവും തഖ്ലീദായിരിക്കും. മാതാപിതാക്കൾ പറയുന്ന വിശ്വാസം അംഗീകരിക്കുക, ആ തഖ്ലീദ് ഇസ്ലാമിൽ അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹു ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു, നിസ്കരിക്കണം പറഞ്ഞു നിസ്കരിക്കണം എന്ന് പറയും. പക്ഷെ 15 മുതൽ അവൻ ചിന്തിച്ച് അവന് ബോധ്യപ്പെടണം ആകാശ ലോകങ്ങളെയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവൻ ചിന്തിക്കണം. അങ്ങനെ അള്ളാഹുവിനെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രായമാണത്. ആ സമയത്ത് തന്നെ അവനെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട്. ആ ഓരോ കാര്യങ്ങളും അവൻ ചിന്തിക്കണം. അള്ളാഹു തആല പറഞ്ഞത് ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങളുടെ പിന്നെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം അറിയുന്ന ആളുകളുണ്ട്, ഇതെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഷെയ്ഖ് കൊടുക്കുന്നത് മുഹമ്മദ് ഇബ്നുൽ ഫളൽ സൽഫുകളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നുണ്ട് മുൻദു അർബഈന സന മാ അംലൈതു അലാ കാതിബി സയ്യഅ, 40 വർഷമായിട്ട് എന്റെ രേഖപ്പെടുത്തുന്ന ആളുകൾ ഞാനൊരു പാപം ചെയ്യുന്ന അവസ്ഥയെ രേഖപ്പെടുത്തേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. വലവ് ഫഅൽതുല സ്തഹൈതു മിൻഹുമ, നീ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ ആലോചിച്ച് ഞാൻ ലജ്ജിക്കുമായിരുന്നു. കാരണം നമ്മുടെ ഒപ്പം എപ്പോഴും എന്തുണ്ട്? നമ്മുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാനുള്ള മലക്കുകളുണ്ട്. മലക്കുകൾ നമ്മോട് അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ല അവസ്ഥയാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്യും തോറും മലക്കുകൾ അവനിൽ നിന്ന് അകന്നു പോകും, അവർ രേഖപ്പെടുത്തി വെക്കുമെങ്കിലും അവനിൽ നിന്ന് അകന്നു പോകും. അതുപോലെ നന്മ കൽപ്പിക്കാനുള്ള മലക്ക് അവനെ നന്മ കൽപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അവൻ പാപം ചെയ്യും തോറും ആ മലക്കുകൾ ലജ്ജിക്കില്ല അവനെ കണ്ടിട്ട്, മലക്കുകൾ അവനിൽ നിന്ന് ദൂരയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്ന് ഷെയ്ഖ് പറയാണ്. ഈ പ്രായത്തിൽ ഒരുത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് റദ്ദുൽ ബസർ എന്നുള്ളത്, അതിന് ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം, അവരെ ദൃഷ്ടി താഴ്ത്തുക. ഈ പ്രായത്തിൽ ഒരുത്തൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് ഷെയ്ഖ് പറയാറ്. കാരണം ഒരുത്തന്റെ നോട്ടം അഴിച്ചു വിട്ടാൽ അത് പിശാചിന്റെ വിഷം പുരട്ടിയ വാളിന് തുല്യമായിരിക്കും. അത് അവന്റെ കൽബിൽ വലിയ രോഗത്തിന് കാരണമാകും. അതിന് പരിഹാരമായിട്ട് അവൻ വിവാഹം കഴിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ആ വിവാഹം കൊണ്ട് ഹലാല് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതുമാണ്. എന്നിട്ട് ഷേഖ് പറയാണ്, ഒരിക്കലും തന്നെ സ്ത്രീകളോടുള്ള താല്പര്യം ഒരു പുരുഷന്റെ അവസാനിക്കില്ല. അവൻ എത്ര വിവാഹം കഴിച്ചാലും അത് അവസാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അതുകൊണ്ട് ഹലാലിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന്. അപ്പോ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ കാര്യങ്ങളാണ് ഷേഖ് പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ സബ്ര്, ക്ഷമ, അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജീവിക്കുക, അള്ളാഹുവിനെ അനുസരിക്കാൻ കൂടുതൽ ശ്രമിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഏറ്റവും അടുക്കുന്ന അവസ്ഥയായിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക. കാരണം ഈ ചെറുപ്പത്തിൽ സലഫുകൾ ഒരുപാട് അസറുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ യുവത്വത്തിൽ 15 മുതൽ 35 വയസ്സ് വരെ ചെയ്യുന്ന കാര്യങ്ങളിൽ അതിന്റെ അനന്തര ഫലങ്ങളായിരിക്കും പ്രായമാകുന്ന കാലത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. സലഫുകളിൽ ഒരാൾ ഒരു ദിവസം ശിഷ്യൻ ആലിം, തന്റെ ശിഷ്യൻ ഒരു പിന്നെ അമ്രദിനെ, അതായത് മീശ മുളക്കാത്ത പിന്നെ താടി മുളക്കാത്ത മീശ ചെറുതായി മുളച്ചിട്ടുള്ള ഒരു ആൺകുട്ടിയെ നോക്കുന്നത് കണ്ടപ്പോൾ ആ ഷേഖ് പറഞ്ഞു, ഇത് കാരണം നിന്റെ ഖുർആൻ ഇഫ്ല് ഇന്നല്ലെങ്കിൽ 40 വർഷം കഴിഞ്ഞിട്ട് നീ മറന്നുപോകും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 40 വർഷത്തിന് ശേഷം എന്റെ ഖുർആൻ ഇഫ്ല് നഷ്ടപ്പെട്ടു പോയി. സൽഫുൾ പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത ഒരു പാപം കാരണത്താൽ എന്റെ കൈ മുറിഞ്ഞു പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, എന്റെ കൈ മുറിഞ്ഞു പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നാം ഈ പ്രായത്തിൽ ചെയ്യുന്ന പാപങ്ങളുടെ ഫലങ്ങൾ വാർദ്ധക്യത്തിൽ പല അസുഖങ്ങളായിട്ട്, പല ബുദ്ധിമുട്ടുകളായിട്ട്, പല പരീക്ഷണങ്ങളായിട്ട് ചിലപ്പോൾ തൗബ അത്രയും ഉന്നതമായി നിന്നിട്ടില്ല എങ്കിൽ നാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഷേഖ് പ്രത്യേകം ഉപദേശിക്കുകയാണ്. ഇത് വളരെ വിലപ്പെട്ട ഒരു പ്രായമാണ്. അതുകൊണ്ട് ഈ പ്രായം നിങ്ങൾ ഈ ഹവയിലോ ഈ ദേഹേച്ഛയിലോ പെട്ടുപോകാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം. അതല്ല എങ്കിൽ നാളെ അള്ളാഹുവിനോട് പറയേണ്ടി വരും, യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഒന്നും മുൻകരുതലായി ചെയ്തു വെച്ചില്ലല്ലോ എന്ന് ഖേദിക്കേണ്ടി വരും. സഹോദരങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു, സമയം കടന്നു പോയാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല, ഒരിക്കലും തന്നെ കിട്ടില്ല. നമ്മളൊരു ക്ലോക്കിൽ അതിന്റെ സൂചി ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ ആയുസ്സും കൊണ്ടാണ് ഓടുന്നത്, നമ്മുടെ ആയുസ്സാണ് തീരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഭാഗങ്ങളാണ് പോകുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടം മധ്യവയസ്കൻ എന്നുള്ള അവസ്ഥ. ഈ അവസ്ഥയുടെ ഈ അതായത് 35 മുതൽ 50 വയസ്സുവരെയാണ് ഷേഖ് കണക്കൂട്ടിയിട്ടുള്ളത്. ഈ കാലത്തിന്റെ ഒരു അവസ്ഥ ഷേഖ് പറയുന്നത്, യുവത്വത്തിൽ നിന്ന് പോന്നിട്ടുണ്ടാകും, അപ്പോ ചില ശഹവത്തുകൾ ബാക്കിയുണ്ടാവും, എന്നാൽ കുറെയൊക്കെ വിട്ടിട്ടുണ്ടാവും, എന്നാൽ ശഹവത്തുകളോടൊരു ചായ്വോടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവന് പക്ഷെ ഒന്നുകൂടി എളുപ്പമായിരിക്കും, അവന് ശഹവത്തുകളോട് ജിഹാദ് ചെയ്യാൻ മുൻപ് കഴിഞ്ഞ ഈ കാലത്തിനേക്കാൾ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അവൻ അതിനെ എതിർക്കുക എന്നുള്ളത് ഒന്നുകൂടി എളുപ്പമായി വരും. മനുഷ്യന്മാരുടെ ചിന്ത മാറും. ഈ പ്രായത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും പല ചിന്തകളും പല കാര്യങ്ങളും മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ പ്രായത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിനേക്കാൾ ശഹവത്തുകളോട് കുറഞ്ഞു വരുന്ന ഒരവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പാപത്തിൽ നമ്മൾ കഴിഞ്ഞ മുൻപത്തെ പോലെ തന്നെ ശഹവത്ത് കൊണ്ട് പാപം ചെയ്താൽ ഈ പ്രായത്തിൽ ചെയ്താൽ ഗൗരവം കൂടും. കാരണം എന്താ, ശഹവത്ത് കുറഞ്ഞു വന്നിരിക്കുകയാണ്. ആ സമയത്ത് പഴയതുപോലെ തന്നെ പാപം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാലോ, അത് ഗൗരവത്തിൽ എടുക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കൂടുതൽ ബാധ്യതകളും കൂടുതൽ ചിന്തകളുമായിട്ടുള്ള ഒരു പ്രായമായിരിക്കും 35 മുതൽ 50 വയസ്സ് വരെയുള്ളത്. അപ്പൊ ഷേഖ് ഇവിടെ പറയുന്നത്, ഈ പ്രായമാവുമ്പോഴേക്ക് മുൻപത്തെ കാലഘട്ടത്തിനേക്കാൾ ശഹവത്തുകളെ ഒഴിവാക്കി കുറഞ്ഞു വന്ന് നമുക്ക് കൂടുതൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ ഘട്ടം, വാർദ്ധക്യം എന്നുള്ളത്, 50 മുതൽ 70 വയസ്സുവരെയുള്ളത്, ഹുസ്നുൽ ഖാത്തിം, ഏറ്റവും നല്ല അവസാനത്തിലേക്ക് വേണ്ടി നാം തയ്യാറായി എടുക്കേണ്ട സമയമാണ്. ഈ പ്രായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശഹവത്തുകൾ ഉണ്ടാകും, എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതുപോലെ കുറച്ച് ശഹവത്തുകൾ ഉണ്ടാകും. പക്ഷേ അവന് ക്ഷമ ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. കാരണം അവന്റെ പ്രായാധിക്യം കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടും അവന് ക്ഷമിച്ച് പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബ്ഗദുൽ ഖൽഖി ഇലല്ലാഹി തആല ഷൈഖുൻ സാൻ, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട സൃഷ്ടി എന്ന് പറഞ്ഞാൽ വൃദ്ധനായ വ്യഭിചാരിയാണ്. കാരണം എന്താണ്, അയാൾക്ക് സത്യത്തിൽ ആവശ്യം ഉണ്ടാവില്ല. ഒരു ചെറുപ്പക്കാരനെ പോലെ ആയിരിക്കില്ല. വാർദ്ധക്യത്തിലെത്തിയ ആൾക്ക് നിയന്ത്രിക്കാനുള്ള കഴിവും കൂടുതലുണ്ടാകും. എന്നിട്ടും അയാൾ ആ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട അവസ്ഥയായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നാം പറയുന്നത്, ആ പ്രായമാകുമ്പോഴേക്ക് നാം കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതാണ്. കാരണം നമ്മുടെ ഈ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിട്ടുണ്ടാകും, അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള സമയമുണ്ടാകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എന്ന് ശേഖ് ഒരുപാട് സ്വാലിഹീങ്ങളുടെ അല്ലെങ്കിൽ സലഫുകളുടെ ഓരോ കൗലുകൾ കൊടുക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്. അതിൽ പലതും ചില സ്വപ്നങ്ങളും മറ്റുമാണ്, നമ്മൾ വായിക്കുന്നില്ല. ഫുദൈൽ ഇബ്നു ഉയാബ് റഹിമഹുള്ള പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കാണാം. യഗ്ഫിറു ലിൽ ജാഹിലി സബഈന ദംബൻ ഖബ്ൽ അൻ യഗ്ഫിറ ലിൽ ആലിമി ദംബൻ വാഹിദ. ഒരു ജാഹിലിന് 70 പാപങ്ങൾ പുറത്തു കൊടുക്കും ഒരു ആലിമിന് ഒരു പാപം പുറത്തു കൊടുക്കുന്നതിന് മുമ്പ്. കാരണം ഇൽമുള്ളവനും ഇൽമില്ലാത്തവനും ഒരുപോലെയാകില്ല. അപ്പൊ വാർദ്ധക്യത്തിൽ എത്തുമ്പോ ഒരുത്തന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും. എന്നിട്ടും അവൻ തിന്മയിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ അവനെ പിടികൂടുന്ന അവസ്ഥ ഗൗരവത്തിലായിരിക്കും. അപ്പോൾ അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈലുൽ ലിമൻ യഅമൽ വലാ യഅലം മറതൻ വവൈലുൽ ലിമൻ യഅലം വലാ യഅമൽ സബ മറാതിൻ. ഒരുത്തൻ ഇൽമുണ്ട്, പക്ഷെ അതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. അല്ല, ഒരുത്തൻ ഇൽമില്ല, അവൻ വൈലുൽ ലിമൻ യഅമൽ വലാ യഅലം മറതൻ. ഒരുത്തൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അറിവില്ല, അവനൊരു തവണ നാശം. ഒരുത്തൻ അറിവുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നില്ല, അവൻ 7 തവണ നാശം എന്നുള്ളത്. അതായത് ഒരുത്തന് ഇൽമുണ്ടായിട്ട് അമല് ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ നാശം ഗൗരവമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പ്രായം എത്തുമ്പോഴേക്ക് ഒരുത്തന്റെ ഇൽമിനനുസരിച്ചിട്ടുള്ള അമല് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് മാറി വരണമെന്നാണ് ഷേഖ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 5-ാമത്തെ ബാബ്, അൽ ബാബുൽ ഖാമിസ് ഫിൽ മൗസിമിൽ ഖാമിസ് വഹുവ ഹാലുൽ ഹറം. വയോവൃദ്ധൻ എന്ന് പറയുന്ന വാർദ്ധക്യത്തിന്റെ അവസ്ഥ, പല രോഗങ്ങൾ കൊണ്ടും പലവിധ പ്രശ്നങ്ങൾ കൊണ്ടും ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. പിന്നെ ഒരു ഖൗല് ശൈഖ് കൊടുക്കുകയാണ്, ഇബ്നു സമാനീൻ അസീറുല്ലാഹി ഫിൽ അർദ്. 80 വയസ്സായ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദുനിയാവിലുള്ള പിന്നെ ബന്ധിതൻ, ജയിലിലാക്കപ്പെട്ടിട്ടുള്ള ആളാണ് 80 വയസ്സായിട്ടും ദുനിയാവിലുള്ള ഒരാള് എന്ന് പിന്നെ ഒരു ഹദീസായിട്ട് ഷെയ്ഖ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഖൗലായിട്ടാണ് നമുക്ക് പിന്നെ അതിന്റെ പിന്നെ തഹ്ഖീഖിൽ നിന്ന് മനസ്സിലാകുന്നത്. പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഉലമാക്കൾ പറയാറുള്ളൊരു വാക്ക്. അപ്പൊ എന്താണെന്ന് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 80 വയസ്സായിട്ടും മരിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ എന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഒരു ബന്ധിതനായിട്ട് ദുനിയാവിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രായത്തിൽ നമുക്ക് നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന മറ്റുള്ളവരുടെ മേലെ ആശ്രയിക്കേണ്ടി വരുന്ന സമയമാണ്. എന്ന് ഷെയ്ഖ് പറയുന്നത്, ഈ സമയത്ത് ചെയ്യേണ്ടത് ധാരാളമായ ഇസ്തിഗ്ഫാറാണ്. ഒന്നാമത് ചെയ്യേണ്ടത് ധാരാളമായ ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ അള്ളാഹുവിനോട് ധാരാളമായ ദുആ ചെയ്യുക. അള്ളാഹു പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി എല്ലാ രീതിയിലും തയ്യാറായി നിൽക്കുക എന്നുള്ളത്. ഒരിക്കൽ ജുനൈദ് റഹിമഹുള്ള സലഫുകളിൽപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണസമയത്ത് വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം റുക്കുഉവും സുജൂദും ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി എല്ലാ രീതിയിലും തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോ കൂടി നിൽക്കുന്ന ഒരാൾ ചോദിച്ചു, ഇത് എന്താണ് ഇത്ര വയസ്സായിട്ട് എന്താ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹാദിഹി നിഅമുല്ലാഹി അക്ബർ, ഇത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. ആ പ്രായത്തിലും അള്ളാഹു സുബ്ഹാനഹു ഇബാദത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. വേറെ ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹം അതിനുശേഷം മരണപ്പെട്ടു എന്ന് കാണാം. ഒരിക്കൽ ആമിർ ഇബ്നു ഖൈസ് സലഫുകളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ദിവസവും ധാരാളം സുന്നത്തായ നമസ്കാരങ്ങൾ നമസ്കരിക്കുമായിരുന്നു. അദ്ദേഹത്തിനോട് ഒരാൾ ഒരു ദിവസം പറഞ്ഞു, ഉക്കല്ലിമക്ക കല്ലിമത്തൻ, ഞങ്ങളോട് കുറച്ച് സംസാരിക്കട്ടെ വെച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അംസിക് ഷംസ്, നീ സൂര്യനെ പിടിച്ചു വെക്കുന്ന, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. ഫഖാല റിജു സാലോ, മറ്റൊരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എഴുജാൽ ഫൈനി ഉബാദിർ, പെട്ടെന്ന് ചോദിക്കുക, ഞങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് പോണ ആളാണ് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എങ്ങനാണ് നിങ്ങൾ ഇത്ര ദുരിപ്പെട്ട് പോണത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുറൂജു റൂഹി, എന്റെ റൂഹ് പോവാനായിട്ടുണ്ട്. അതായത് ഞാൻ മരിക്കാനായിട്ടുണ്ട്. അവര് കണ്ടിരുന്നത് അവരുടെ പ്രായം അത്ര എത്തുമ്പോഴും അവരുടെ സമയത്തിന്റെ വിലയും എല്ലാം അവർ പറയാണ്, എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ എനിക്ക് പോകാനായിട്ടുണ്ട്, അപ്പൊ എന്താ പോണെന്ന് വെച്ചാല് റൂഹ പോകാനായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതില് പിന്നെ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഈ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പിന്നെ ഇഷ്ടപ്പെടാത്ത സമയം എന്നുള്ള നിലക്കും അതുപോലെ സലഫുകളെല്ലാം ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യം സമയത്തെ വെറുതെ കളയുക എന്നുള്ളതാണ്. ഒരു അമലും ഇല്ലാതെ ഒരു മസൂർ അലി അള്ളഹാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ദുനിയാവിന്റെ പണിയെടുക്കണം അല്ലെങ്കിൽ പരലോകത്തിലുള്ള പണിയെടുക്കണം, രണ്ടും ഇല്ലാതെ സമയം കളയുന്ന ഒരുത്തനെ കാണുന്നത് എനിക്ക് വെറുപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. പല സലഫുകളും, ചില സലഫുകൾ അവരെന്ത് ചെയ്യില്ല, ഖുബ്സ് റൊട്ടി ഉണങ്ങിയത് അവർ കഴിക്കില്ല. അവർ കഴിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വെള്ളത്തിൽ മുക്കിയിട്ട് കലക്കിയിട്ട് കുടിക്കുക ചെയ്യുക. അപ്പൊ എന്താ കാര്യം ചോദിച്ചാൽ അവര് പറയുന്ന ഒരു വാക്കാണ്, മറ്റേത് കഴിക്കുന്ന സമയവും ഇത് കഴിക്കുന്ന സമയവും വ്യത്യാസം കൊണ്ട് കമ്പളായിട്ട് പാരായണം ചെയ്യാം. ഇത് കഴിച്ചിട്ട് കടിച്ച് കിടക്കേണ്ട സമയവും മറ്റേതിന്റെ സമയ വ്യത്യാസം കൊണ്ട് കമ്പളായിട്ട് ഖുർആനിൽ പാരായണം ചെയ്യാൻ സാധിക്കുമെന്ന്. പലരും അവരുടെ പരലോകത്തേക്കുള്ള രീതിയിൽ തിരക്കിലായിരുന്നു, അവരതിന്റെ പിന്നിടയിൽ ധാരാളമായിട്ട് സമയം പിന്നെ അള്ളാഹുവിനോട് ചെലവഴിക്കുകയായിരുന്നു. സമയത്തിന്റെ വില മനസ്സിലാക്കിയാൽ ഒരുത്തന്റെ അവസ്ഥ ശൈഖ് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ, മൻ ഖാല സുബ്ഹാനല്ലാഹ് വബിഹംദിഹി ഗുരിസത് ലഹു നഖ്ലതുൻ ഫിൽ ജന്ന, ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അവനൊരു ഈന്തപ്പന മരം നടും. അത്ര സമയം നമ്മൾ വെറുതെ കളയണത്? അവരെ ഓരോ സമയത്തും അതിനെ ഉപയോഗിക്കാൻ അവര് പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ സലഫുകളുടെ ജീവിതം നമ്മൾ ഓരോന്ന് വായിച്ചാലും ഓരോ ചരിത്രങ്ങൾ വായിച്ചാലും അവർ സമയത്തെ ഉപയോഗിച്ചിരുന്നത്, അവർ ധാരാളമായി ഇജ്തിഹാദ് ചെയ്യുമായിരുന്നു അവരുടെ ജീവിതത്തിൽ അമല് കൊണ്ട് നടക്കാൻ. അപ്പൊ ഈ പ്രായത്തിന്റെ ഈ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ, അമാലുകളിൽ ഇൽമിൽ ഒന്നിനും മാറ്റം വരാത്ത 15 വയസ്സിൽ എങ്ങനെയാണോ അത് തന്നെയാണ് 50 വയസ്സിലും എങ്കിൽ വലിയ അപകടമാണ്, വലിയ അപകടമാണത്. ഓരോ കാര്യം കൊണ്ടും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന അവസ്ഥയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരിക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പിന്നെ പകലിൽ നല്ല ചൂടുള്ള പകലിലെല്ലാം നോമ്പ് നോൽക്കും. അപ്പൊ അദ്ദേഹത്തിനോട് പറയപ്പെട്ടു, അൻത ഷൈഖുൻ കബീർ, നിങ്ങൾ വയസ്സായിരിക്കണേ, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പെടുക്കണ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഫഖാല ഇന്നി അഅദ്ദു ലിയൗമിൻ തവീൽ, ഞാനത് എന്തിനു വേണ്ടിയിട്ടാ ഉണ്ടാക്കുന്നത്, സുദീർഘമായ ദിവസത്തിന് വേണ്ടി അഥവാ പരലോകത്തിന് വേണ്ടിയിട്ട് ഞാനതൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ് എന്നുള്ളത്. ഒരിക്കൽ വേറൊരു സലഫിനോട് അദ്ദേഹം ധാരാളമായി ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനോട് ഇർഫഖ് ബിൻ നഫ്സിക്, നിങ്ങൾ കുറച്ച് റിഫ്ക് കാണിക്കുക, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണ്ട. അപ്പോ അദ്ദേഹം പറഞ്ഞു, റിഫ്ഖ് അത്തുൽ, ഞാൻ ഇബാദത്തിൽ കാണുന്നത് എന്താണ്, എന്നോ എന്റെ ഉള്ള ഒരു സമാധാനം ഞാൻ കണ്ടെത്തുന്നത് ഇബാദത്തിലാണ്, അതാണ് ഞാൻ തേടുന്നത് എന്ന് അവർ പറയുമായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബാക്കിയുള്ള ഹക്ക് ഒഴിവായിക്കൊണ്ട് ചെയ്യണമെന്നല്ല, ഇവിടെ ഷെയ്ഖ് ഇതെല്ലാം എടുത്തു പറയാനുള്ള കാരണം നമ്മുടെ സമയം നാം എന്തിന് ചെലവഴിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ്. നമ്മുടെ പ്രായം ഇപ്പോ ഞാനും നിങ്ങളും പല പ്രായത്തിലാണ്, ഈ പറഞ്ഞ 5 ഘട്ടത്തിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മള്. ഒന്നിൽ 15 വയസ്സ് വരെ ഉള്ളത് അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നത്, 15 മുതൽ 35, 35 മുതൽ 50, 50 മുതൽ 70, 70 ശേഷമുള്ളത്. ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ ഓരോ രീതിയിൽ നമ്മുടെ ഇച്ഛകളും ബാക്കിയുള്ളതെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഓരോ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ബന്ധവും അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നാം കാത്തു സംരക്ഷിക്കണം. എന്ന് ശേഖർ ഇതിന്റെ ഖാത്തിമത്തായിട്ട് ഇതിന്റെ അവസാനമായിട്ട് പറയാണ്, ഒരുത്തൻ സമയത്തിന്റെ വില അറിഞ്ഞാൽ, സമയത്തിന്റെ പ്രാധാന്യം ഒരുത്തൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരു ചെറിയ സമയം പോലും നഷ്ടപ്പെടുത്തുകയില്ല, ഒരു ചെറിയ നിമിഷം പോലും അവൻ നഷ്ടപ്പെടുത്തുകയില്ല. ഒരു യുവാവ് അവൻ അതിനെ കാത്തു സംരക്ഷിക്കും, ആ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കാത്തു സംരക്ഷിക്കും. ഒരു മധ്യവയസ്കൻ അവന്റെ കഴിവിന്റെ പരമാവധി അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഒരു പ്രായമായ ഒരാൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പണിയെടുക്കും. അതുപോലെ തന്നെ വയോവൃദ്ധൻ എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അള്ളാഹുവിലേക്ക് പോകാനുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കത്തിലുമായിരിക്കും. അപ്പൊ ഈ ഓരോ ഘട്ടത്തിലും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഷെയ്ഖ് ഇവിടെ ഈ ഓരോ ഘട്ടവും പറഞ്ഞിട്ട് ഉപദേശിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഈ റിസാല ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിലാകെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ആയുസിന്റെ ഘട്ടം 5 എണ്ണമാണ്. അതിൽ 1-ാമത്തെ ഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവരെങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. അപ്പൊ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ്. 2-ാമത്തേത് 15 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായം ഏറ്റവും കൂടുതൽ ജിഹാദ് ചെയ്യേണ്ട, നഫ്സിനോടും ഷെയ്ത്താനോടും ജിഹാദ് ചെയ്യേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ അള്ളാഹുവിന് വേണ്ടി എന്തൊഴിവാക്കിയാലും അത് ഖൈറായിക്കൊണ്ട് നമുക്ക് വാർദ്ധക്യത്തിൽ ലഭിക്കും. അള്ളാഹു മൻ തറക്ക ശൈഅൻ ലില്ലാ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻ, അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവായി കഴിഞ്ഞാൽ അതിനേക്കാൾ ഉത്തമമായത് നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അതല്ല ഈ ശഹവത്തുകൾ മുഴുകി പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, നാളെ ഇബ്നു ജൗസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തറിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ പറഞ്ഞ ഒരു ബാബുണ്ട്. അതിൽ പ്രതിഫലം നൽകുന്നത് കർമ്മത്തിന്റെ ഇനമനുസരിച്ചായിരിക്കും. എന്നിട്ട് അദ്ദേഹം യുവാക്കളോട് പ്രത്യേകം എടുത്ത് പറയും, യുവാക്കളെ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഫലം നിങ്ങൾ വാർദ്ധക്യത്തിൽ കാണേണ്ടി വരും. പല ആളുകൾക്കും, പല വൃദ്ധന്മാരോട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവര് ചിലപ്പോൾ മുൻപ് ചെയ്ത ഒരു പാപത്തിന്റെ ഫലമായിട്ട് ചില അസുഖങ്ങൾ അവർക്ക് ബാധിച്ചത്, ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ബാധിച്ചത്. സലഫുകളിൽ ഒരാൾക്ക് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൈ തളർന്നുപോയി. അപ്പൊ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരോട്, ഒരിക്കലും എന്റെ മാതാവിന് നേരെ എന്റെ കൈ ഉയർത്തിയത് കൊണ്ട് എനിക്ക് സംഭവിച്ചതാണ് ഇത് എന്ന് എനിക്കറിയാം. കാരണം ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ചെയ്താണ് അപ്പൊ അതിന് പകരമായി സംഭവിച്ചു പോകുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പൊ യുവത്വം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കാൻ എന്തെങ്കിലും ഉള്ള ഒരു പ്രായമാണ്. അള്ളാഹുവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കേണ്ടപ്പോ, അള്ളാഹുവിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കണ്ടേ, അതിനുള്ള ഏറ്റവും നല്ല പ്രായം ഈ ശബാബത്ത് യുവത്വമാണ്. 35 മുതൽ 50 എന്ന് വരെ പറഞ്ഞാൽ അവന്റെ ഈ ബാക്കിയുള്ള ഇച്ഛകളിൽ നിന്ന് മാറിയിട്ടും കൂടുതൽ ഉത്തരവാദിത്വ ബോധവും ചിന്തയും വളരുന്ന പ്രായമാണ് ആ 35 മുതൽ 50. അവന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാനും ഉൾക്കാഴ്ചയും ഉണ്ടാകുന്ന പ്രായം. അതിൽ എൽമു വർദ്ധിക്കണം, അമലും വർദ്ധിക്കണം. 50 മുതൽ 70 വരെ എന്ന് പറഞ്ഞ വാർദ്ധക്യത്തിന്റെ ഘട്ടമാണ്. അപ്പോഴും നമ്മൾ തിന്മ ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ, അതായത് ഷബാബ് യുവത്വത്തിൽ ചെയ്യുന്ന തിന്മകൾ ആ പ്രായത്തിൽ ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ഗൗരവം കൂടും, കാരണം അവൻ ആഗ്രഹങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവും. 70 മുതൽ ഉള്ളത് വയോവൃദ്ധന്റെ അവസ്ഥയാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല തയ്യാറാകേണ്ട പ്രായം. അതുകൊണ്ട് ഇത് പിന്നെ ചെറിയൊരു ഉപദേശമാണ്, ഷെയ്ഖ് എഴുതിയ ചെറിയൊരു റിസാല, പക്ഷെ ഒരുപാട് ചിന്തിക്കാൻ നമുക്ക് ഉപകരിക്കുന്നതാണ്. സമയത്തിന്റെ വിലയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ ഉപകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്, സമയം ഏറ്റവും നല്ല രീതിയിൽ അവനെ അനുസരിക്കാൻ, അവനിലേക്ക് അടുക്കാൻ, അവന് വേണ്ടി തെറ്റുകൾ ഒഴിവാക്കാൻ, അവന് വേണ്ടി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ്, അല്ലെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. أقول قولي هذا استغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين.